നമസ്കാര സുഹൃത്തുക്കളെ, ഇന്ന് ഒക്ടോബർ 26 2020 വിജയദശമി ദിനത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ പറ്റി കുറച്ച് നിങ്ങളോട് സംസാരിക്കാമെന്ന് കരുതിയാണ് വന്നത്. ആദ്യമായിട്ട് അദ്ദേഹം മുഖ്യമന്ത്രി ആയ സമയത്ത് അദ്ദേഹത്തെ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ആക്കി എന്നുള്ള കാര്യത്തിൽ പലർക്കും പല സംശയങ്ങളും ഉണ്ടായിരുന്നു. ആ കാര്യത്തിൽ പല ആളുകളും പറയുന്നത് അദ്ദേഹം വലിയൊരു തീവ്രവാദ സ്വഭാവമുള്ള നേതാവാണ്, അല്ലെ അങ്ങനത്തെ പ്രസംഗങ്ങൾ നടത്തുന്ന നേതാവാണ്, അതുകൊണ്ടാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കിയത് എന്നുള്ളതാണ്. സത്യം ഇതല്ല എന്നുള്ളത് വളരെ വാസ്തവമായിട്ട് കാര്യമായിട്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റും. പക്ഷേ കേരളത്തിലും ഇന്ന് നാട്ടിലുള്ള ഒരുപാട് ആളുകൾക്കും ഈ ഒരു ചിന്താഗതി തന്നെയാണുള്ളത്. ഈവൻ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടേഴ്സ് പോലും അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. ഇതല്ല സത്യമെന്ന് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ആക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കി അവരോധിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഇദ്ദേഹം ഒരു യോഗി ആദിത്യനാഥനാണ്. അപ്പോൾ യോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹർഷി. ഈ മഹർഷിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിലെ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ പേരൊക്കെ ഇപ്പം ഒരുപാട് മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ടെങ്കിലും ഉത്തരേന്ത്യയിലെ ട്രഡീഷൻ അനുസരിച്ച്, ഉത്തരേന്ത്യയിലെ ഒരു പൊതുവിൽ നിലനിൽക്കുന്ന ഒരു രീതി അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിലെ പേര് അല്ലെങ്കിൽ അദ്ദേഹം ഏത് ജാതിക്കാരനായിരുന്നോ ഒന്നും ആളുകൾ നോക്കാറില്ല. ഉദാഹരണമാണ് മഹർഷി വാൽമീകി. വാൽമീകി എന്ന് പറഞ്ഞാൽ മഹർഷിയായിട്ട് വലിയ ആദരവോടെ നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹം വാൽമീകി സമുദായം, അതായത് മറ്റ് വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ഒരു സമുദായത്തിൽ നിന്നും മഹർഷിയായിട്ട് വന്നിട്ടാണ്. അദ്ദേഹമാണ് പല ഗ്രന്ഥങ്ങൾ രചിക്കുന്നത് അല്ലേ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മഹർഷിയായിട്ട് മാത്രമേ, വളരെ ആദരവോടുകൂടി മാത്രമേ ഇന്ത്യയിലും മറ്റ് പൊതുവെയുള്ള ആളുകൾ കാണുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിൽ അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന പേരോ കാര്യങ്ങളോ ഒന്നും അത് ആരും എന്താ പറയുക വേട്ടയാടുന്നതോ ഒന്നും ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതേ തത്വം വെച്ചിട്ടാണ് ശ്രീ യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രിയാക്കിയിരിക്കുന്നത്. ഉത്തർപ്രദേശിൻ്റെ കാര്യം നമുക്കറിയാം, ജാതി രാഷ്ട്രീയം കൊടികുത്തി വാഴുന്ന, അല്ലെ ജാതിയാണ് തങ്ങളുടെ വോട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം തന്നെ ജാതിയാണ് എന്ന് പറയുന്ന ആളുകളാണ് ഉത്തർപ്രദേശിലുള്ളത്. അപ്പോൾ നിങ്ങളൊരു ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ആളെ പിടിച്ചിട്ട്, അയാൾ എത്ര നല്ല കഴിവുള്ള ആളാണെങ്കിലും അദ്ദേഹത്തെ പിടിച്ചിട്ട് മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ ബാക്കി ഒ ബി സിക്കാർ വെറുതെ ഇരിക്കില്ല, എസ് സി എസ് ടിക്കാർ വെറുതെ ഇരിക്കില്ല, എമ്മമാരൊക്കെ എതിരാവും. ഇനി ഒരു ഒ ബി സിക്കാരെ ആക്കി കഴിഞ്ഞാൽ എന്ത് പറ്റും? മറ്റുള്ള എല്ലാവരും എതിരാവും. എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പിന്നെ ആക്കുകയാണെങ്കിൽ മറ്റുള്ള ഇതിനെതിരെയുള്ള പിന്നെ മുന്നോക്ക ജാതിക്കാരും ബ്രാഹ്മണരും ഒ ബി സിക്കാരും വരെ എതിരാവും. ഈ ഒരു സിറ്റുവേഷനാണ് ഉത്തർപ്രദേശിലും ഒക്കെ ഉള്ളത്. ഉത്തർപ്രദേശിലും ബീഹാറിലും പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഉള്ളത്. ഉത്തർപ്രദേശ് വളരെയധികം ജനസംഖ്യയുള്ള വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന വികസന പ്രവർത്തനങ്ങളൊക്കെ അതിനൊക്കെ എന്താ പറയുക പാലം വലിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരൊറ്റ ജാതി ഫാക്ടർ മനസ്സിലാവും. ഇത് മനസ്സിലാക്കിയിട്ട് ഏതോ അതിബുദ്ധിക്കാരനായ ഒരാൾ, അദ്ദേഹമാണ് ഈ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിട്ട് യോഗി ആദിത്യനാഥിനെ തിരഞ്ഞെടുക്കുന്നത്. മുമ്പൊരു പഞ്ചായത്ത് ഒരു അത് ഭരിച്ചിട്ട് പോലും ഇദ്ദേഹത്തിന് യാതൊരു പരിചയമില്ല. ഒരു മുനിസിപ്പാലിറ്റിൻ്റെ പോലും ആളല്ല. എം പി ആയിരുന്നു, ശരിയാണ്, എം പിക്ക് അതിൻ്റെ വേറെ തന്നെ ഉത്തരവാദിത്തം ഉള്ളത് അല്ലേ. അങ്ങനെയുള്ള ഒരു പിന്നെ ഇദ്ദേഹത്തിനെ പിടിച്ചിട്ട് ആക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ പിടിച്ചിട്ട് മുഖ്യമന്ത്രിയാക്കാനുള്ള ധൈര്യത്തെ നമുക്ക് അഭിനന്ദിക്കുന്നതിന് മുന്നേ ആ ഒരു ചോയ്സ്, കാരണം ഇദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ജാതിക്കാരനാണ് ഏത് മതക്കാരനാണ് അല്ലെങ്കിൽ ഏത് വിഭാഗക്കാരനാണെന്നൊന്നും ഉത്തർപ്രദേശിലെ ഒരാളും കൺസിഡർ ചെയ്യുന്നില്ല. ഈ കൺസിഡർ ചെയ്യുന്നവർ ഉണ്ടാവും, പക്ഷെ അവരൊക്കെ വളരെ ന്യൂനപക്ഷമാണ്. അവരൊന്നും വളരെ ചെറിയൊരു പിന്നെ ആൾക്കാരേ ഉള്ളൂ. അവരൊന്നും വോട്ടൊന്നും പ്രാധാന്യമുള്ളതല്ല. ഉത്തർപ്രദേശിൽ വലിയൊരു വിഭാഗം 90% ആൾക്കാരും ഇദ്ദേഹത്തെ ഒരു സന്യാസിയായി കാണുന്നു, ഒരു യോഗിയായിട്ട് കാണുന്നു. അദ്ദേഹത്തിൻ്റെ ജാതി ഇവർക്ക് പ്രശ്നമല്ല. ഇപ്പോൾ ജാതി പ്രശ്നമില്ലാതാക്കിയാനുള്ള ഒരേ ഒരു ഒറ്റമൂലിയായിരുന്നു ഒരു സന്യാസിയെ പിടിച്ചാക്കുക എന്നുള്ളത്. ഭരണം വേറെ ആയിരിക്കും വേണം ചെയ്യാലോ, പക്ഷെ ഒരാൾ വേണ്ടേ? മാത്രമല്ല 2-3 ഉപമുഖ്യമന്ത്രിമാർ പ്രധാനപ്പെട്ട എല്ലാ കാസ്റ്റിലെയും ബ്രാഹ്മണന്മാരുടെയും ഒ ബി സിയിലെയും എസ് സി എസ് സി വിഭാഗത്തിലുള്ള ആളുകളെയൊക്കെ പിടിച്ചിട്ട് പിന്നെ ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇന്നത്തെ പ്രധാനമന്ത്രി നമുക്കറിയാം, അദ്ദേഹം പിന്നോക്ക ജാതിക്കാരനാണ്, അദ്ദേഹം ഉത്തർപ്രദേശിലെ ആളാണ്. അങ്ങനെ ഈ സമവാക്യങ്ങളെ എല്ലാം ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ഒറ്റൊരു മാർഗ്ഗമായിരുന്നു ഇത്. പിന്നെ മറ്റൊരു കാര്യം പറയാം, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ പറ്റിയിട്ട്, ഇപ്പം സന്യാസിയാണ് ഇയാൾ, ചെറുപ്പം മുതലേ സന്യാസം സ്വീകരിച്ച ആളാണോ? അല്ല, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇദ്ദേഹം ബി എസ് സി മാത്തമാറ്റിക്സ് ബിരുദധാരിയാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ചത് ബി എസ് സി മാത്തമാറ്റിക്സ് ഒക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഇഷ്ടത്തോടെയുള്ള ആൾക്കാർ എടുക്കുള്ളൂ. നമ്മൾ സാധാരണ രാഷ്ട്രീയക്കാരൊക്കെ ഉള്ള പിന്നെ ബി എസ് സി ഏതാണെന്ന് നമുക്കറിയാമല്ലോ. ബി എ എന്താണെന്ന് അറിയാമല്ലോ. ബി എ ഇംഗ്ലീഷ്, ബി എ മലയാളം, ഹിസ്റ്ററി. ഹിസ്റ്ററിയാണ് ഇതിൻ്റെ പ്രധാനം, പൊളിറ്റിക്കൽ സയൻസ്. ഇതൊക്കെയാണ് ഇവന്മാർ സ്ഥിരമായിട്ട് എടുക്കുന്നത്. ബി എ പിന്നെ മാത്തമാറ്റിക്സ്, ഇപ്പോൾ ഗോസ് തിയറും ട്രിഗണോമെട്രിയും അൽഗോരിതവും ഇൻ്റഗ്രേഷൻ ഡിഫറൻഷ്യേഷനൊക്കെ പഠിക്കണമെങ്കിൽ തന്നെ ഒരു ബുദ്ധി വേണ്ടേ? അപ്പം ഇത് ഈ പിന്നെ ചെറുപ്പം മുതലേ സന്യാസം വിചാരിച്ച് കേൾക്കുന്ന ആളാണോ? അല്ല, ഇദ്ദേഹം സാധാരണ നമ്മളെ എല്ലാ ആളുകളെ പോലെയും ഒരു നല്ല സ്റ്റുഡൻറ്റ്. നമുക്ക് ഉത്തർപ്രദേശിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. അത്യാവശ്യം നല്ല ബ്രൈറ്റ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തിനൊക്കെ ഒരു കോളേജ് അഡ്മിഷനെ കിട്ടൂ. വളരെയധികം കോളേജൊന്നും ഇല്ലാത്ത, അത്രയധികം കോളേജൊന്നും ഇല്ലാത്ത സ്ഥലമല്ലേ. അപ്പം മാത്രമല്ല, ഞങ്ങൾക്ക് ഒരു 10-50 വയസ്സുണ്ട്, യോഗി ആദിത്യനാഥിന് ഇത്രയധികം വയസ്സുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് പിന്നെ അന്ന് ഒരു 10-30 വർഷം മുമ്പ്, ഒരു 30-35 വർഷം മുമ്പ് ഒരു ഡിഗ്രി അഡ്മിഷനെ കിട്ടുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ബ്രൈറ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു. എന്നിട്ട് തന്നെയാണ് അദ്ദേഹം മാത്തമാറ്റിക്സ് എടുത്ത്, ബി എ മാത്തമാറ്റിക്സ് ഒക്കെ എടുത്തു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം അങ്ങനെ എന്താ പറയുക, ബൗദ്ധികപരമായിട്ട് അങ്ങനെ മോശപ്പെട്ട ആളാണെന്ന് നമുക്ക് പറയാനുള്ള യാതൊരു ചാൻസും ഇല്ല. പിന്നെയുള്ള അടുത്ത ചോദ്യമാണ്, ഇത് രണ്ടും കഴിഞ്ഞ് അടുത്ത ചോദ്യമാണ്, ഇദ്ദേഹത്തിന് ഇനി മുന്നോട്ട് പിന്നെ ഭാവി ഉണ്ടോ എന്നുള്ളത്. ഉത്തർപ്രദേശിൽ ഇപ്പോൾ 3-4 ഭൂരിപക്ഷത്തോടെയൊക്കെയാണ് ഈ യോഗി ആദിത്യനാഥ് ഭരിക്കുന്നത്. അത് കാരണം എന്താ വെച്ചാൽ, ഉത്തർപ്രദേശ് സെലക്ഷൻ്റെ തൊട്ട് മുമ്പാണ് നോട്ട് നിരോധനം വന്നത്. നോട്ട് നിരോധനം വന്നതുകൊണ്ട് മറ്റ് പാർട്ടിക്കാരുടെയൊക്കെ ഈ ഇലക്ഷന് വേണ്ടി സംഭരിച്ച പൈസയൊക്കെ അത് വെള്ളത്തിലായി. അപ്പോൾ തന്നെ ഇലക്ഷൻ വന്നു, 2-3 മാസം കൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടിയത്. അടുത്ത പ്രാവശ്യം ജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമുക്ക് ഉണ്ടാവാതിരിക്കേണ്ട കാര്യമില്ല. കാരണം അവിടെ ഇപ്പോൾ ഈ ഹത്രാസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അത് ശരിയാണ്, ഹത്രാസ് വലിയ പിന്നെ എന്താ പറയുക, വലിയൊരു വളരെയധികം എന്താ പറയുക, ടെറിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം മോശപ്പെട്ടൊരു സംഭവം തന്നെയായിരുന്നു. പക്ഷേ അവിടെയൊക്കെ പിന്നെ എന്താ പറയുക, നീതി നടപ്പിലാകും എന്നുള്ള ഒരു പിന്നെ വിശ്വാസം നാട്ടുകാർക്കുണ്ട് അവിടെ. അതില്ലാന്നൊന്നും പറയുന്നില്ല, നിങ്ങൾ ആ ഭാഗത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരോടൊക്കെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. ഈ 3-4 ഭൂരിപക്ഷം കിട്ടൂലെങ്കിലും മൂപ്പര് തന്നെ ജയിക്കുന്നു തന്നെയാണ്, അടുത്ത തെരഞ്ഞെടുപ്പിലും ജയിക്കുന്നു തന്നെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം മാത്രമല്ല, ഇത് ഉത്തർപ്രദേശിൽ വൻ വികസനം, വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പിന്നെ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കുന്നതാണോ റോഡ് വരുന്നതാണോ എന്നുള്ള ചോദ്യം അവിടെ മാറി വേറെ നിൽക്കുന്നുണ്ട്. എന്നാലും ഇതൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ഇത് കൊണ്ടുവരുന്നത് ഒരു വികസനം തന്നെയല്ലേ. അത്യാവശ്യം നല്ല വികസനമുണ്ട്, നല്ല റോഡുകൾ വരുന്നുണ്ട്, വലിയ വലിയ ഹൈവേകൾ വരുന്നുണ്ട്, എക്സ്പ്രസ് വേ വരുന്നുണ്ട്, ബുള്ളറ്റ് ട്രെയിൻ പോലും വരുന്നുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ ഉത്തർപ്രദേശ് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ഇദ്ദേഹത്തിന് ആവുന്നുണ്ട്. മാത്രമല്ല, അഴിമതിയില്ല, മറ്റനേകം സംസ്ഥാനങ്ങളിലും അല്ലെ സർക്കാരുകൾക്കെതിരെ സ്ഥിരമായി വരുന്ന ആരോപണമാണ് അഴിമതിയില്ല എന്നുള്ളത്. ഇപ്പോൾ ഈ മഹർഷിയായ അയാൾ ഇദ്ദേഹം എടുത്തേക്കാന്ന് പൈസ കൊണ്ടുകൊണ്ടത്, ഇദ്ദേഹം പൈസ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു കാരണമാണല്ലോ. ഇപ്പം വല്ല പിന്നെ ആശ്രമത്തിലും പോയിട്ടിരിക്കുന്ന ആൾക്ക് എന്തിനാണ് പൈസ എന്നുള്ളൊരു ചിന്ത ഉത്തർപ്രദേശിൽ ഒട്ടുമിക്ക ആളുകൾക്കും ഉണ്ട്. അത് പിന്നെ നിഷ്പക്ഷരായ ആളുകളല്ല, ഒരുപാട് ഒരുമാതിരി കോൺഗ്രസ് അനുഭാവികളായ പിന്നെ യോഗി ആദിത്യനാഥിനെ തോൽപ്പിക്കണമെങ്കിൽ കോൺഗ്രസ്സുകാർ തന്നെ വേണമല്ലോ. അവർ പോലും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഇത് ഇദ്ദേഹം ഒരു കാസ്റ്റ്, അതായത് കാസ്റ്റ് ലീഡറല്ല, പിന്നെ ഇദ്ദേഹത്തിന് പൈസ ആവശ്യമില്ല, പിന്നെ കുറച്ച് ഇലക്ഷനൊക്കെ തോക്കാനുള്ള എന്താ പറയുക, അടുത്ത പ്രാവശ്യം ഇത്ര സീറ്റ് കിട്ടില്ലെങ്കിലും ഭരണം നിലനിർത്തുന്നു തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ ആളുകൾക്കുള്ള, കേരളത്തിലെ ആളുകൾക്ക് പ്രത്യേകിച്ചുള്ള ഒരു ചിന്തയാണ് ഇത്. ഞാൻ പറഞ്ഞില്ലേ ഇദ്ദേഹം ഒരു തീവ്ര സ്വഭാവമുള്ള ആളാണ്, തീവ്ര സ്വഭാവമുള്ള സ്പീച്ചുകൾ, പ്രസംഗങ്ങൾ കൊടുക്കുന്ന ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പ്രസംഗിക്കുന്ന ആളായത് കൊണ്ടാണ് ഇദ്ദേഹത്തെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കിയത്. അതൊക്കെ തെറ്റാണ്, കംപ്ലീറ്റ് തെറ്റാണത്. കാരണം ഇതിനേക്കാളും തീവ്ര സ്വഭാവത്തിൽ പ്രസംഗിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഈ തീവ്ര സ്വഭാവത്തിൽ പിടിച്ച് വോട്ട് പിന്നെ പ്രസംഗിച്ചാലും അത് 1-2 ലക്ഷമൊക്കെ ചിലപ്പോൾ അങ്ങ് ജയിച്ചു പോകുന്നല്ലാണ്ട് ജയിക്കുമൊന്നുമില്ല. ജയിക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ വികസനം വേണം, അഴിമതി പാടില്ല, ആളുകൾക്ക് എന്താ പറയുക ഒരു ലോ ആൻഡ് ഓർഡർ, അതായത് ജനാധിപത്യത്തിൽ അല്ലെങ്കിൽ ഈ നിയമവ്യവസ്ഥയിൽ വിശ്വാസം വേണം. ഇതൊക്കെ ഇപ്പം ഉണ്ട് എന്നുള്ള കാര്യത്തിലാണ് നമുക്ക് പറയാനുള്ളത്. നിങ്ങളിപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല എനിക്കറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങളൊരു അടുത്ത 2021-ലോ 2022-ലോ എങ്ങനെ ഇലക്ഷൻ വരുമല്ലോ. അപ്പോൾ ആ സമയത്ത് നിങ്ങളൊന്ന് ഈ പിന്നെ ഓഡിയോ ഒന്നുകൂടെ കേട്ട് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ളത്. പറഞ്ഞത് എന്തെങ്കിലും തെറ്റ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ എതിരഭിപ്രായങ്ങളുണ്ടെങ്കിൽ ദയവായി അറിയിക്കുക. നന്ദി.